ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്താവിഷയം ആശ്വാസദായകൻ. അതിനാധാരമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരേ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനത്തിൻ്റെയും ഭാരം ചുമക്കലിൻ്റെയും വസ്തുതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ ഭാഗങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ആദിയിൽ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നുപോയ ആദാമിനോടും ഹവ്വയോടുമായി ദൈവം കൽപ്പിക്കുന്ന വചനഭാഗമാണ് ഉൽപ്പത്തി 3:16-21 നാം കാണുന്നത്. വാക്യം 17 അവസാനം ഇപ്രകാരം പറയുന്നു: നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. ഏദനിൽ ദൈവിക സാന്നിധ്യത്തിൽ നിത്യം വസിക്കേണ്ടിയിരുന്ന ആദമും ഹവ്വയും ജീവിതത്തിൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ അതിന്റെ പരിണിത ഫലമായി നേരിടേണ്ടി വന്ന അനുഭവം ആയുഷ്കാലമൊക്കെയും കഷ്ടതയോടെ ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് അഹോവൃത്തി കഴിക്കേണ്ടിയ വലിയ ഒരു ജീവിതാനുഭവം. ദൈവകരങ്ങളിൽ കിടന്ന് പരിലാളന അനുഭവിക്കേണ്ടിയിരുന്ന അവർക്ക് സംഭവിച്ചത് നേരെ വിപരീതമായിട്ടായിരുന്നു. അന്ന് തുടങ്ങി ഇങ്ങോട്ട് മനുഷ്യകുലത്തിന്റെ ശാപമായി നിന്ന പാപം അവനെ മ്ലേച്ഛതയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടുകയായിരുന്നു. എന്നാൽ അവിടെയും അവനെ വിടാതെ പിന്തുടർന്ന ഒന്നുണ്ടായിരുന്നു, ഈ വലിയവനായ ദൈവത്തിന്റെ സ്നേഹം. ആ സ്നേഹത്തിൽ നിന്നുരുത്തിരിഞ്ഞ രക്ഷാകര പദ്ധതി അത് ഇന്ന് കർത്താവിലൂടെ നമ്മിൽ എത്തി നിൽക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം: അവൻ നമ്മെ കൈവിടാത്ത ദൈവമാണ്. നമ്മുടെ എല്ലാ വികാര വിചാരങ്ങളെയും അറിഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അതിനാൽ പാട്ടുകാരന് പ്രകാരം പാടി: ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട്, എന്തെന്ത് ഭാരങ്ങൾ ഏറി വന്നാലും എന്നെ കൈവിടാത്തവൻ. അതെ, അവൻ ആശ്വാസദായകനായ കർത്താവാണ്, എന്നെ കൈവിടാത്ത നല്ല ദൈവമാണ്. പ്രിയരെ, ഈ ഭൂമിയിൽ നമ്മെ ഓരോരുത്തരെയും ആക്കി വച്ചിരിക്കുന്ന ദൈവം നമ്മിൽ ഓരോരുത്തരിലും നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം അവനിലേക്ക് ഇറക്കി വെക്കണം എന്ന് തന്നെയാണ്. കാരണം അവനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ അതിന് വിപരീതമായി നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ ദൈവവചനം നമ്മെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്: അവനെ കൂടാതെയുള്ള നിന്റെ അധ്വാനങ്ങളും പ്രയത്നങ്ങളും വൃഥാവായി പോകുമെന്ന്. എന്നാൽ അവന്റെ വചനങ്ങൾ പ്രമാണിക്കുകയും അവൻ കൽപ്പിച്ചതിന് പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യാൻ നാം തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ആശ്വാസം കണ്ടെത്തുക തന്നെ ചെയ്യും. കർത്താവ് പറയുന്നു: അവന്റെ മുഖം മൃദുവും ചുമട് ലഘുവുമാകുന്നുവെന്ന്. അവന്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും നാം അനുസരിക്കേണ്ടതിനാക്കി വച്ചിരിക്കുന്ന ചട്ടങ്ങളെയും കുറിച്ചാണ് അവനിവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് വെറുതെ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്, അവന്റെ മുഖം ഏറ്റുകൊണ്ട് അവനോട് പഠിപ്പാനാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. കാരണം നമ്മെ സൃഷ്ടിച്ചവനും നമ്മെ പരിപാലിക്കുന്നവനും അതിലുപരി ഒരു മനുഷ്യനായി ഭൂമിയിൽ കടന്നു വന്ന് പാപമൊഴികെ ഒരു പച്ചയായ മനുഷ്യനായി ഈ ലോകത്തിൽ വിളങ്ങിയവനുമാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു. താൻ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ തന്റെ പിതാവിന് ഹിതം നിറവേറ്റാൻ അവനിൽ ആശ്രയിച്ച് അവന്റെ അരുളപ്പാടുകൾക്ക് ചെവി കൊടുത്തവനാണവൻ. പ്രിയ ദൈവ പൈതലേ, ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ചില ചോദ്യങ്ങൾ മുഴങ്ങട്ടെ. ഞാൻ ആശ്വാസമില്ലാതെ അലയുകയാണോ? എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഞാൻ അധ്വാനിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ എന്റെ സ്വയത്തിനെ ആശ്രയിച്ചുകൊണ്ടാണോ? എങ്കിൽ ഒരു ഉടച്ചുവാർക്കലിന്റെ വലിയ അനുഭവം ജീവിതത്തിൽ വേണ്ടിയിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കാൻ വൈകരുത്. കാരണം ഒടുവിൽ താഴെയിറക്കാൻ കഴിയാത്തത്ര ഭാരം പേറി നാം ആരാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാതെ അവന്റെ സന്നിധിയിൽ പോയി നിൽക്കേണ്ടി ഒരു അനുഭവം ഉണ്ടായേക്കാം. ഒരുപക്ഷെ അന്ന് നിന്റെ ഭാരം താഴെയിറക്കി നിനക്ക് ആശ്വാസം പകർന്നു തരാനുള്ള സമയം അതിക്രമിച്ചേക്കാം. വൈകരുത് പ്രിയ ദൈവപൈതലേ, വൈകരുത്. നിങ്ങളുടെ മനസ്സിനെ ക്രിസ്തുവിലേക്ക് തിരിക്കാൻ ഒട്ടും വൈകരുത്. അവൻ ആശ്വാസദായകനാണ്. അവന്റെ മുഖം മൃദുവും ചുമട് ലഘുവുമാണ്. അത് ഏറ്റുകൊണ്ട് അവനോട് പഠിക്കാം. അവൻ നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം പകർന്ന് തരുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 14:13, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടിയതാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ കർത്താവും എന്റെ രക്ഷിതാവുമായ യേശുവേ, നിന്റെ സന്നിധിയിലേക്ക് വീണ്ടും കടന്നു വന്നുകൊണ്ട് നിന്റെ ആശ്വാസത്തെ ഒന്ന് അനുഭവിപ്പാന്, നീ ഒരുക്കിയിരിക്കുന്ന സമാധാനം സന്തോഷവും ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാന്, കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ലോകത്തിന്റെ മധ്യത്തിൽ വാസ്തവമായ ദൈവിക സമാധാനം അനുഭവിപ്പാൻ ദൈവിക സന്തോഷം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് കർത്താവെ ഞങ്ങളൊരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ നീ ഞങ്ങളെ ഒരുക്കണമേ. കുറവുകളുള്ളതായ ജീവിതങ്ങളുടെ ഉടമകളായിരിക്കെ നിന്റെ സ്നേഹത്തിന്റെ പാത്രമായിരിക്കാൻ തക്കവണ്ണം നീ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കാട് നന്ദി കയറിയിരുന്ന കർത്താവെ, ആ സ്നേഹത്തിൽ നിലനിൽപ്പാൻ തക്കവണ്ണം ആ ദിവ്യാനുഭൂതിയോടെ നിന്നെ പിൻപറ്റുവാന്, ഓ കർത്താവേ സ്തോത്രം, അത് പങ്കിട്ടു കൊടുക്കുന്നവരായിരിക്കാൻ, നിന്നിലേക്ക് മടങ്ങി വന്നുകൊണ്ട് ഈ നാളുകൾ നിന്റെ സ്വസ്ഥത അനുഭവിപ്പാന്, നീ ഒരുക്കിയിരിക്കുന്ന വിശ്രമം ഏറ്റെടുക്കുവാന്, നീ ഒരുക്കിയിരിക്കുന്ന കരുതലും പരിപാലനവും അനുഭവിച്ചുകൊണ്ട് അനേകരെ നിന്നിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുകയാണ്. ആ അനുഭവത്തിൽ ജീവിച്ചുകൊണ്ട് നിനക്ക് നന്ദികരേറ്റുവാന്, നിന്നെ മഹത്വപ്പെടുത്തി ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ അസ്വസ്ഥതയുടെ പരിപൂർണത അനുഭവിച്ചുകൊണ്ട് മാതൃകയുള്ളവരായി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആമേൻ.
ആശ്വാസരായനാ എനിക്ക് അരികിലുണ്ട്. കൈവിടാത്തവൻ.